You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഷോഷ ജോസഫ് നമസ്കാരം. SBS മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സിഡ്നിയിലെ 21st ബൈനാലയിൽ ഷോഷ ജോസഫിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതിൽ, ഒരു മലയാളിയുടെ ചിത്രങ്ങൾ സിഡ്നിയിലെ ബൈനാലയിൽ കാണാൻ സാധിച്ചതിൽ ഒട്ടേ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് അഭിനന്ദനങ്ങൾ. മാവേലിക്കരയിലെ രാജാരവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പെയിന്റിംഗില് ഡിപ്ലോമ ചെയ്ത ഒരാള് ഇന്ന് എത്തി നിൽക്കുന്നത് സിഡ്നിയിലെ ബൈനാലയില്. എങ്ങനെയായിരുന്നു യാത്ര?
ഞാന് ആർട്ട് പഠിക്കാൻ ചേരുന്നത് 1991 മാവേലിക്കര ചേരുന്നത്. ഒരു സാധാരണ കുടുംബത്തിലെ, വളരെ സാധാരണമായ ഒരു വീട്ടിൽ നിന്നും, വളരെ ഓർത്തഡോക്സ് ആയ ഒരു ഫാമിലി, ആർട്ട് പഠിക്കാനായിട്ട് പോകുക എന്ന് പറയുന്നത് അബ്സേർഡ് ആയിട്ട് തോന്നി തീർച്ചയായിട്ടും. പക്ഷെ ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയാതിരുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അനുവാദമില്ലാതിരുന്ന ഒരു പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലായിരുന്നു. ആ തരത്തിൽ സ്വപ്നം കാണാനുള്ള ആ സ്വാതന്ത്ര്യം ആണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്നാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം.
ഓക്കെ, ഇപ്പൊ സ്വപ്നം കാണാൻ കഴിയാതിരുന്നപ്പോ, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ ആരുടെ അനുവാദം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോ തന്നെ, ഇപ്പൊ പൊതുവെ കുറച്ച് മെയിൽ ഡോമിനേറ്റഡ് ആയാണ് കേരളത്തിലെ ഒരു പെയിന്റിങ്ങിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് അറിയപ്പെടുന്നത്, ഒരു സ്ത്രീ ആയത്. പക്ഷെ ഷോഷ ജോസഫിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് മലയാളികളുടെ ഇടയിലുള്ള വിമൻ ആർട്ടിസ്റ്റില് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്ത്രീ ആയത് ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിൽ ഗുണമാണോ ദോഷമാണോ ചെയ്തിട്ടുള്ളത്?
അല്ല, അതിപ്പോ നമ്മള് സ്ത്രീയായിട്ടല്ലോ ജനിക്കുന്നത്, ജനിച്ച ശേഷമാണ് സ്ത്രീ ആവുന്നത്. അപ്പോ ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അനുഭവങ്ങൾ വ്യത്യാസപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. കേരളത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഇനി പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, മുഴുവൻ സമയം കേരളത്തിലെ ചിത്രകലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർ തന്നെ കുറവാണ്. അതിൽ തന്നെ സ്ത്രീവർഗം വളരെ കുറവാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയും, കലാകാരന്മാരെ സംബന്ധിച്ച് വളരെ സാധാരണമായിട്ട് പറയാറുള്ളത് പ്രതിഭ എന്നൊക്കെയുള്ള സങ്കല്പമുണ്ട്. ഈ പ്രതിഭ ഉണ്ടാകുന്നത് ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. അല്ലാതെ പ്രതിഭ, എല്ലാവരും പ്രതിഭ ഉള്ളവരായി തന്നെയാണ് ജനിക്കുന്നത്. ഒരു ശിശു വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രതിഭ. അപ്പോ പിക്കാസോ പെൺകുട്ടിയായി പിറന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ലിൻഡ നോക്ലിൻ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. ലിൻഡ നോക്ലിൻ ഒരു ഫെമിനിസ്റ്റ് റൈറ്റർ ആയിരുന്നു, ആർട്ട് ഹിസ്റ്റോറിയൻ ആയിരുന്നു. അപ്പോ ഈ ചോദ്യം, അതായത് മഹത്തായ സ്ത്രീ ചിത്രകാരി ഒരിക്കലും ഉണ്ടാകാതെ പോയതെന്ന ചോദ്യം സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലെ പശ്ചാത്തലത്തിൽ ഒരു താക്കീത് പോലെ കേൾക്കാറുണ്ടായിരുന്ന ഈ ചോദ്യം ഒരു സ്ത്രീകൾക്ക് മഹത്വം ആർജിക്കാനുള്ള കെൽപ്പില്ല എന്നുള്ള ധ്വനിയായിരുന്നു പറയുന്നത്.
തീർച്ചയായിട്ടും അല്ല, അങ്ങനത്തെയുള്ള കോൺവെർസേഷൻസ് എല്ലാം വളരെ പ്രധാനമാണല്ലോ. അപ്പോ ഒരു സ്ത്രീ ചിത്രകാരി എന്ന നിലയിൽ ഇത്രയും നല്ല അക്ലേറ്റ്സ് ഒക്കെ കിട്ടുകയും, നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിതം, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക, കല്യാണം കഴിക്കുമ്പോൾ പതുക്കെ വരെയൊക്കെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ഒത്തിരി പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെന്നാണ് ഷോഷ ജോസഫ് പലർക്കും ഒരു മോട്ടിവേഷൻ ആയിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നത് അല്ലെ?
ഒരുപാട് പരിമിതികളിലൂടെ ആണ് ഞാൻ ഞാൻ വളർന്നതും എന്റെ വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം നടത്തിയതും. അതിനുശേഷം ഈ കാലം അത്രയും പ്രാക്ടീസിലും ഒക്കെ ഒത്തിരി പക്ഷെ ആ പരിമിതികളൊക്കെ ഒരു പരിധി ആവരുതെന്ന് എനിക്കൊന്നും നിർബന്ധമുണ്ടായിരുന്നു. അത് എന്റെ ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന് തീർച്ചയായിട്ടും ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. വളരെ സാഹസികമായിരുന്നു ആ ഒരു തീരുമാനം.
പല പല സ്ഥലത്തും പടവെട്ടിട്ട് വേണമല്ലോ ഇങ്ങനെയൊരു രീതിയിലേക്ക് എത്താനായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാ അത് സാധിച്ചത് എന്നുള്ള കാര്യം ഒന്ന് പറയാമോ?
ഞാൻ ഈ 1991 ദേവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്ന ശേഷം 1996 ഞാൻ ബറോഡയിലേക്ക് ഉപരിപഠനത്തിനായി പോകുന്നത്. ബറോഡയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഉണർവും ഉത്തേജനവും നൽകിയത്. ഒരു ചിത്രകാരിയാവാം, ആയി ജീവിക്കാം എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവുന്നത് ബറോഡയിൽ വെച്ചിട്ടാണ്. അതിനുശേഷം തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ വളരെ സാഹസികമായ ഒരു തീരുമാനമായിരുന്നു. അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിൽക്കുക എന്നുള്ളത്. കേരളത്തിൽ അന്ന് ഈ പറഞ്ഞ ആർട്ട് സീനൊന്നും ഇത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഒന്നുകിലും നമ്മൾ ബോംബെയിൽ പോകണം, അല്ലെങ്കിൽ ഡൽഹിയില്, അവിടെയൊക്കെയാണ് നമുക്ക് ആർട്ടിസ്റ്റായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുള്ളത്. പക്ഷെ എനിക്ക് പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. പിന്നെ കാര്യങ്ങൾ മാറുകയാണ്. 2005 എന്റെ ആദ്യ ചിത്ര പ്രദർശനം നടക്കുന്നത് കൊച്ചിയിൽ. ടെനാസിറ്റി ഓഫ് ദ മൂൺ എന്നാണ് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. 2005 ശേഷം 2009 എന്റെ രണ്ടാമത്തെ സോളോ ദ കോമൺ എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ നടക്കുന്നത്. അതിനുശേഷം 2012 കൊച്ചി ബിനാലെയാണ് മേജർ ഒരു ഷോ ഏറ്റെടുത്ത് പറയുന്നത്. കൊച്ചി ബൈനാലെയാണ് എനിക്ക് കൂടുതൽ ഇന്റർനാഷണൽ ഓഡിയൻസിന് സാധ്യമാക്കിയത്. അവിടെ തന്നെ അവിടെ നിന്നാണ് അവിടെ വെച്ചാണ് 21st സിഡ്നി ബിനാലയുടെ ക്യൂറേറ്റർ മാമി കത്തുവൊക്കെ പരിചയപ്പെടുന്നതും. അതിനുശേഷം സെറ്റോച്ചി ബിനാലയിൽ വെച്ച് മാമി എന്റെ വർക്ക് കാണുകയും അതിനൊക്കെ ശേഷം പിന്നെ ഈ സിഡ്നിയിലേക്ക് മാമിനെ വിളിക്കുന്നത്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് എക്സിബിഷൻസിന്റെ ഒരു സ്കെച്ചാണ് ഇപ്പൊ തന്നെ ശോഷ നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിങ്സ് കുറേയേറെ സ്ഥലങ്ങളിലേക്ക് ശോഷയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു കേരളത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രകാരിയെ സംബന്ധിച്ചിടത്തോളം, ചിത്രകാരിയെ എന്ന് തന്നെ ഞാൻ എടുത്തു പറയുന്നു, ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് അങ്ങനെ പല പല കാര്യങ്ങളും ആവശ്യമുള്ള ഒരു കാലമാണ്. എങ്ങനെയാണ് ശോഷ മാർക്കറ്റ് ചെയ്യുന്നത് ലോകത്തിന് മുമ്പിൽ?
ഞാൻ സ്ഥിരമായി ഗാലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എന്റെ ചിത്രങ്ങൾ ഡീൽ ചെയ്യുന്നത്, പ്രദർശിപ്പിക്കുന്നത് ബോംബെയിലെ ഗാലറി മെർച്ചന്റ് ആൻഡ് ചെയിൻ ബുക്ക് ആണ്. അപ്പൊ അവരാണ് പല കാര്യങ്ങളിലും ഡീൽ ചെയ്യാറുള്ളത്. പിന്നെ എന്താ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഴുവൻ സമയ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ചിത്രങ്ങൾ ചെയ്യുക, അത് പ്രദർശിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ.
ഇപ്പൊ സിഡ്നിയിലെ ബൈനാലയിലെ നോട്ടിൽ എഴുതിയിരിക്കുന്നത് യാഥാർത്ഥ്യത്തിന്റെയും ഫാന്റസിയുടെയും ഇടയിൽ എവിടെയോ ആണ് ശോഷയുടെ പെയിന്റിങ്സ് നിൽക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ പെയിന്റിങ്സ് കാണുമ്പോൾ ഒരുവിധം എല്ലാ പെയിന്റിങ്സിനും ജീവിതത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട് താനും. എന്താണ് താങ്കളുടെ ആർട്ടിലൂടെ ശോഷ പറയാൻ ശ്രമിക്കുന്നത്?
എനിക്ക് ചെറിയ കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് ഞാനിപ്പോ പറയുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. കാരണം കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതോടൊപ്പം എനിക്ക് ഞാൻ ചെയ്യുന്നത് മുഴുവൻ പറയാൻ സാധിക്കില്ല. എനിക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒരു അന്വേഷണം കൂടിയാണ് എന്റെ ചിത്രങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, എന്റെ എന്റെ പരിചിതമായ എനിക്ക് എന്റെ ചുറ്റുപാടും ഞാൻ കാണുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ കാണാനുള്ള എന്റെ എന്റെ താല്പര്യം റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. കാണുന്നത് എന്തും അനുഭവിക്കുന്നത് എന്തും എന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരും അവരുടെ അവരിടപെടുന്ന മേഖലകളും ദൈനംദിന ജീവിതം ജീവിതാവസ്ഥകളും സ്ത്രീ എന്ന നിലയിലും ഉള്ള എന്റെ കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. പരിചിതമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്.
ഓക്കെ, ശോഷയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണ്?
തീർച്ചയായിട്ടും സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവും വളരെ അത്യാവശ്യമാണ്. ഒരാളെന്റെ വർക്ക് കാണുകയും അവര് അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. മാത്രമല്ല അത് തന്നെയാണ് ഇനി അടുത്ത വർക്ക് ചെയ്യാനുള്ള ഒരു ഊർജം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഒരു പ്രദർശനം നടത്തുന്നത് വഴി ഒരു കലാകാരൻ അടിസ്ഥാനപരമായി ലക്ഷ്യം വെക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ കലാസൃഷ്ടികളെ സംബന്ധിച്ച് ചിത്രങ്ങളോ ശില്പങ്ങളോ കവിതയോ എന്തുമാകട്ടെ, അപ്പൊ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരം ബിനാലകൾ അല്ലെങ്കിൽ ഇത്തരം വലിയ പ്രദർശനങ്ങളൊക്കെ നന്നായി നല്ല രീതിയിൽ എനിക്ക് ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്.
കേരളത്തിന്റെ സമൂഹവും സംസ്കാരവും ഒത്തിരി വരുന്നുണ്ട് ശോഷയുടെ പെയിന്റിങ്ങുകളിൽ. ഇപ്പൊ വസ്ത്രങ്ങളാണെങ്കിലും നമ്മള് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ചില ആചാരങ്ങള് അങ്ങനെ പല സംഭവങ്ങളും കേരളത്തിന്റെ ആ തനതായിട്ടുള്ള ഒരു സംസ്കാരം അതിലേക്ക് വരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്?
ഇത് കേരളത്തിന്റെ നമ്മളൊരു ഒരു കേരളത്തിന്റെ മാത്രം ഒരു സംസ്കാരമല്ല, ഇതൊരു വിഷ്വൽ മീഡിയമാണ്. അപ്പൊ അത് കണ്ടു മനസ്സിലാക്കുന്നതിന് വേറെയും ചില കാര്യങ്ങളുണ്ട്. ഒരു ബ്രഷ് സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു ഒരു കളറോ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ തീർച്ചയായിട്ടും സാധ്യമാകുന്നുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ ഈ ഇതിന്റെ എന്താ പറയാ, മാമി തന്നെ ഒരിക്കലും എന്നോട് സംസാരിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് തീർച്ചയായിട്ടും എന്റെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഒരു ലാംഗ്വേജ് തന്നെയാണ് എനിക്ക് കൂടുതൽ എന്താ പോസിറ്റീവ് ആയിട്ടുള്ളത്. എപ്പോഴും മറ്റുള്ളവർക്ക് നമ്മൾ ഏത് നമ്മൾ എഴുത്ത് ഭാഷ പോലെയല്ലല്ലോ കാണുന്ന ഭാഷ, കാണുന്ന ഭാഷയ്ക്ക് അതൊരു വേറൊരു അനുഭൂതിയാണ്, വേറൊരു അനുഭവമാണ്.
ഓക്കെ, അല്ല അതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു. അതേസമയം തന്നെ ഇപ്പം എഴുത്ത് ഭാഷയുടെ കാര്യം പറഞ്ഞപ്പം പ്രേംജിയുടെ കാര്യം പറയുമ്പോൾ മലയാളത്തിലാണ് എംജി എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് ലോക സാഹിത്യത്തിന് വലിയൊരു റൈറ്ററിനെ നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഒരു പെയിന്റിങ്ങിന്റെ കേസ് വരുമ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു ഐഡിയ ആണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാകുന്നത്.
ഒരേ സമയം അത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് ഇപ്പൊ ഇത് ചെയ്യുമ്പോ കേരളത്തിൽ സാഹിത്യത്തിനുള്ള ഒരു അക്സെപ്റ്റൻസ് പെയിന്റിങ്ങിന് ഇപ്പോഴും വന്നിട്ടില്ല, മനസ്സിലായില്ലേ? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഈ ലോകത്തെ മുഴുവൻ ഏകോപിപ്പിക്കാൻ പോകുന്ന ശക്തമായ ഒരു ഉപാധി എന്നുള്ള നിലയിൽ വേണം ഈ ആർട്ട് ആസ്വദിക്കാൻ. അത് ആ നിലയിൽ ആസ്വദിക്കപ്പെടുമ്പോഴാണ്, കാരണം കാലദേശ ഭാഷാ ഭേദമില്ലാത്ത ഒരു ഒരു മീഡിയമാണ്. ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു പക്ഷേ എനിക്കതിന്റെ പേരിൽ ഒരു ഒരു എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. ആ പറച്ചിൽ നിന്നും കാണുന്ന ആൾക്ക് ഒരു പ്രാധാന്യവും കൽപ്പിക്കേണ്ട കാര്യമില്ല. കാണുന്ന ആള് അയാളുടെ ഇമാജിനേഷൻ അയാളുടെ അനുഭവ പരിധിക്കുള്ള അയാൾക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ എന്ത് പറഞ്ഞാലും. നമ്മളൊരു നോവൽ വായിക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ വിഷ്വലൈസ് ചെയ്യുന്നത്.
അതെ അതെ അതെ,
ഒരു രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും കേരളത്തിലെ മലയാളികൾ കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്.
സിഡ്നിയിൽ വന്നിരുന്നോ?
എനിക്ക് വരാൻ പറ്റിയില്ല, വേറെ ചില കാര്യങ്ങളായിട്ട് എനിക്ക് ആ ട്രിപ്പ് മാറ്റി വെക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഷോ അവസാന സമയത്ത് ഞാൻ പോവാൻ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വന്നില്ലെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്സ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടുന്ന ഈ ഒരു ഒരു ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി അത് ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്.
എന്ത്, ഞാൻ ചോദിച്ചോട്ടെ, എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്ക് ആണ് ശോഷിക്ക് കിട്ടിയിട്ടുള്ളത്? ബൈനാലിൽ, ഈ സിഡ്നി ബൈനാലിൽ എക്സിബിഷൻ നടത്തിയിട്ട് അത് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്?
അല്ല, എന്നെ പലരും ബന്ധപ്പെടാറുണ്ടല്ലോ ഈ ആർട്ടിന്റെ മേഖലയിലുള്ളവർ തന്നെ, കാഴ്ചക്കാർ കൂടുതലും അവരൊക്കെ തന്നെയാണല്ലോ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും എന്താ ഈ അത് പല ക്യൂറേറ്റേഴ്സ് അങ്ങനെ പലരും വരുന്നുണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പല എന്നെ പരിചയമില്ലാത്തവർ പോലും എന്നെ പരിചയമുള്ള മറ്റാളുകൾ വഴി എന്നെ വിവരങ്ങൾ അറിയിക്കുകയും അത് അങ്ങനെയാണല്ലോ നമ്മൾ അറിയുന്നത്.
അതെ അതെ, ഓക്കെ. അപ്പൊ എന്തായാലും വളരെ പോസിറ്റീവ് ഫീഡ്ബാക്ക്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഊർജം എന്ന് പറയുന്നത് ഒരു പ്രദർശനം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം എന്താ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വർക്കുകളിലേക്ക് കിടക്കുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു സമൂഹത്തിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അതാണ് പലപ്പോഴും നമുക്ക് കേരളത്തില് ഇല്ലാതിരുന്നത്.
ഇപ്പൊ ബൈനാലെ തുടങ്ങിയിട്ട് 3 വർഷമായി, 3 തവണ ബൈനാലെ നടന്നു. ഒത്തിരി പോപ്പുലറായിട്ട്, അതായത് സാധാരണ ആളുകള് ആർട്ടിലേക്ക് സ്കൾപ്ചറിലേക്കൊക്കെ കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കാനും അതിലേക്ക് എത്തി നോക്കാനും തുടങ്ങിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് സത്യമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സാധാരണ ഒരു സമൂഹത്തില് ഈ ബൈനാലെ റിഫ്ലക്ട് ചെയ്യുന്നത്?
അത് ആൾക്കാർ കാണുക എന്നുള്ളത് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് തന്നെയാണ്. അത് അവരെങ്ങനെയാ കാണുന്നുള്ളത്, ഒരുപക്ഷെ പെട്ടെന്ന് വന്ന് കാണുമ്പോ ഒരു ഇൻസ്റ്റലേഷൻ കാണുന്ന ഒരാൾക്ക് എന്ത് എന്ത് ഫീലാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവില്ല. അവരെ അത് ഏത് തരത്തിലാണ് എടുക്കുന്നത്? ചിലർക്ക് ഒരു ഉത്സവത്തിന് പോയി ആൾ കൂടി കാണുന്നത് പോലെയൊക്കെ തോന്നും. പക്ഷെ അത് ശരിയായ രീതിയിൽ തീർച്ചയായിട്ടും ഇപ്പൊ 2-3 ബൈനിയിൽ കഴിഞ്ഞില്ല, ഇനിയിപ്പോ 4-ാമത്തതാണ് വരുന്നത്. അപ്പൊ അത് എന്താ പറയാ, പലതരത്തിലുള്ള റെസ്പോൺസാണ് ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ചിലർക്ക് വേറൊരു തരത്തിലുള്ള ഒരു ഒരു എന്താ പറയാ, ശാസ്ത്ര പ്രദർശനം പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് അവർ കാണുന്ന രീതിയുടെ വെച്ചിട്ടാണ്. പക്ഷേ ഈ ഇവിടെ അതിനു മുമ്പും പ്രദർശനങ്ങൾ നടക്കാറുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇതിപ്പോ വലിയൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് കേരളം മുഴുവനുള്ളവരും കൊച്ചിയിലേക്ക് വരികയും കാണുകയും ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പോസിറ്റീവായി തന്നെയാണ് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത്.
ഓക്കെ, വളരെ നന്ദി ശോഷ ജോസഫ്, ഇത്രയും അർത്ഥവത്തായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമ്മുടെ കൂടെ ചെയ്തതിന് വളരെ നന്ദി.
താങ്ക് യു എമ്മി.
Hear more stories in your language by visiting sbs.com.au.